ഒരു യഥാർത്ഥ തത്വജ്ഞാനി സത്യാന്വേഷിയായിരിക്കും. എന്നാൽ മനുഷ്യജ്ഞാനത്താൽ സത്യം കണ്ടെത്തുവാൻ കഴിയുകയില്ല. തത്വജ്ഞാനത്തിനുള്ള ഉത്തരം ക്രിസ്തുവാണ്.
ശ്രോതാക്കൾക്ക് നമസ്കാരം. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു, വചനം ദൈവമായിരുന്നു. അതെ, ജീവനും ശക്തിയുമായ ഈ വചനം നമ്മുടെ സ്വന്ത സാഹചര്യങ്ങളിൽ ഇരുന്ന് പഠിക്കുവാൻ ലഭിക്കുന്ന അവസരം എത്രയോ അനുഗ്രഹകരമാണ്. വളരെ വിലയുറ്റതായ ഈ അവസരത്തെ പ്രയോജനപ്പെടുത്തുന്ന എല്ലാവരോടും ഞങ്ങളുടെ നന്ദിയെ അറിയിക്കട്ടെ. ഇന്നും നമുക്ക് പഠനത്തിലേക്ക് കടക്കാം. ജോർജ് ഫിലിപ്പ് സംസാരിക്കുന്നു. ശ്രദ്ധിച്ചാലും
നിങ്ങൾ ദൈവമക്കളായി തീർന്നിട്ടുണ്ടെങ്കിൽ വളർച്ച എങ്ങനുണ്ട്? ക്രിസ്തുവിനെ ജീവിതത്തിന്റെ നായകനായി കൈക്കൊള്ളുന്നതാണ് ഒരു ദൈവപൈതലായി തീരുവാനുള്ള ഒരേ ഒരു മാർഗം. അങ്ങനെ ക്രിസ്തുവിനെ കൈക്കൊണ്ടാൽ അവന്റെ പ്രകൃതി നമ്മുടെ ജീവിതത്തിലും സ്വഭാവത്തിലും വെളിപ്പെടുമാറ് അവനോടുള്ള സംസർഗത്തിൽ ജീവിക്കണം. നടപ്പ് അനുദിന ജീവിതത്തെ കാണിക്കുന്നു. പരിശുദ്ധാത്മശക്തിയാൽ നാം അവന്റെ വഴികളിൽ നടക്കുകയും അവിടുത്തെ സ്വഭാവത്തോട് ഏകീഭവിക്കുകയും നമ്മുടെ ജീവന്റെ കേന്ദ്രം ക്രിസ്തുവാണ് എന്ന് വെളിപ്പെടുത്തുകയും ചെയ്യുന്നതാണ് അവന്റെ കൂട്ടായ്മയിൽ നടക്കുക എന്ന് പറയുന്നത്. കേവലം അറിവ് മാത്രമല്ല, പ്രായോഗിക ജീവിതത്തിലുള്ള ജീവന്റെ ഐക്യമാണ് പ്രധാന വിഷയം. നാം കൊലോസ്ലേഖനം 2 പഠിക്കുവാൻ ആരംഭിച്ചത്. ആ സഭയിലുണ്ടായിരുന്ന ചില തെറ്റുകളെ പൌലോസ് തിരുത്തുന്നതായി നാം കാണുന്നു. ആദ്യമായി നാം കണ്ടത് വശീകരണ വാക്കുകളെന്ന തെറ്റാണ്. നാം 7 വരെ പഠിച്ചിരുന്നല്ലോ. ഇന്ന് 8 വാക്യങ്ങളാണ് നാം കാണുവാൻ പോകുന്നത്. ഇവിടെ തത്വജ്ഞാനത്തെക്കുറിച്ച് കാണുന്നു. തത്വജ്ഞാനവും വെറും വഞ്ചനയും കൊണ്ട് ആരും നിങ്ങളെ കവർന്നു കളയാതിരിപ്പാൻ സൂക്ഷിപ്പീൻ. അത് മനുഷ്യരുടെ സമ്പ്രദായത്തിനൊത്തവണ്ണം, ലോകത്തിന്റെ ആദ്യ പാഠങ്ങൾക്കൊത്തവണ്ണം അല്ലാതെ ക്രിസ്തുവിന് ഒത്തവണ്ണമുള്ളതല്ല. സൂക്ഷിപ്പീൻ എന്ന തത്വജ്ഞാനവും വെറും വഞ്ചനയും കൊണ്ട് ആരും നിങ്ങളെ കവർന്നു കളയാതിരിപ്പാൻ സൂക്ഷിപ്പീൻ. പ്ലേറ്റോ തുടങ്ങി അടുത്ത കാലം വരെയുള്ള തത്വജ്ഞാനത്തിന്റെ ചരിത്രം നോക്കുന്ന പക്ഷം അവരിൽ ആർക്കും തന്നെ ദൈവവചനത്തിന്റെ ദൈവനിശ്വാസ്യതയെക്കുറിച്ച് വലിയ അഭിപ്രായമോ വിശ്വാസമോ ഇല്ലായിരുന്നു എന്ന് കാണുവാൻ കഴിയും. അവർ ജീവിത പ്രശ്നങ്ങൾക്ക് ഉത്തരം കണ്ടുപിടിക്കുന്നതിന് ശ്രമിക്കുകയാണ്. എന്നാൽ അത് അവർക്ക് തത്വജ്ഞാനത്തിൽ കണ്ടെത്തുവാൻ കഴിയുകയില്ല. ഒരു യഥാർത്ഥ തത്വജ്ഞാനി സത്യാന്വേഷിയായിരിക്കും. എന്നാൽ മനുഷ്യജ്ഞാനത്താൽ സത്യം കണ്ടെത്തുവാൻ കഴിയുകയില്ല. തത്വജ്ഞാനത്തിനുള്ള ഉത്തരം ക്രിസ്തുവാണ്. 1 കൊരിന്ത്യർ 1 വാക്യത്തിൽ പൌലോസ് അപ്പോസ്തലൻ ഇപ്രകാരം എഴുതിയിരിക്കുന്നു, നിങ്ങളോ അവനാൽ ക്രിസ്തു യേശുവിലിരിക്കുന്നു. അവൻ നമുക്ക് ദൈവത്തിങ്കൽ നിന്ന് ജ്ഞാനവും നീതിയും ശുദ്ധീകരണവും വീണ്ടെടുപ്പുമായി തീർന്നു. അവൻ നമുക്ക് ദൈവത്തിങ്കൽ നിന്ന് ജ്ഞാനമായി തീർന്നു. ഇരുട്ടുള്ള ഒരു മുറിയിൽ അന്ധനായ ഒരു മനുഷ്യൻ അവിടെ ഇല്ലാത്ത കറുത്ത പൂച്ചയെ തിരയുന്നത് പോലെയാണ് തെറ്റായ തത്വജ്ഞാനം ചെയ്യുന്നത്. സത്യത്തിനു വേണ്ടിയുള്ള അന്വേഷണത്തിന് യാതൊരു പ്രത്യാശയും കാണുകയില്ല. അവരെ സൂക്ഷിച്ചിരിക്കേണ്ടതാണെന്ന് പൌലോസ് കൊലോസിയിലുള്ളവർക്ക് മുന്നറിയിപ്പ് കൊടുക്കുന്നു. അത് മനുഷ്യരുടെ സമ്പ്രദായത്തിനൊത്തവണ്ണം യേശുക്രിസ്തു തന്റെ കാലത്ത് ജീവിച്ചിരുന്ന മതനേതാക്കന്മാരെ ശാസിച്ച് സംസാരിച്ചതായി താങ്കൾ ഓർക്കുന്നുണ്ടല്ലോ. കാരണം അവർ ദൈവവചനം പഠിപ്പിക്കുന്നതിന് പകരം മനുഷ്യരുടെ സമ്പ്രദായം അഥവാ പാരമ്പര്യമാണ് പഠിപ്പിച്ചിരുന്നത്. ചില പ്രത്യേക ഭാഗത്തിന്റെ പ്രത്യേക രീതിയിലുള്ള വ്യാഖ്യാനം മാത്രമല്ല വേദപുസ്തകം പൂർണമായ രീതിയിൽ നാം പഠിക്കേണ്ടത് ആവശ്യമത്രേ. ലോകത്തിന്റെ ആദ്യ പാഠങ്ങൾക്കൊത്തവണ്ണമല്ലാതെ ക്രിസ്തുവിന് ഒത്തവണ്ണമല്ല. ചില ആളുകൾ തങ്ങളുടെ ക്രിസ്തീയ ജീവിതം ലോക വ്യവസ്ഥിതികളുടെ രീതി അനുസരിച്ച് കെട്ടിപ്പടുക്കുവാൻ ശ്രമിക്കുന്നു. അവ ലളിതമായി അവർക്ക് തോന്നുന്നു. നമ്മുടെ അടിസ്ഥാനം തത്വജ്ഞാനമോ ലോകത്തിന്റെ വ്യവസ്ഥിതികളോ അല്ല. നമ്മുടെ അടിസ്ഥാനം ക്രിസ്തുവാണ്. തുടർന്ന് പൌലോസ് ക്രിസ്തുവിനെക്കുറിച്ച് സംസാരിക്കുന്നു. 9 അവനിലല്ലോ ദൈവത്തിന്റെ സർവ്വസമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത്. ക്രിസ്തുവിന്റെ ദൈവത്വത്തെക്കുറിച്ചുള്ള വ്യക്തമായ പ്രസ്താവനയാണിത്. ഇതിൽ അധികം ശക്തമായ ഭാഷയിൽ ഇക്കാര്യം പറയുവാൻ കഴിയുന്നതല്ല. അവനിൽ ദൈവത്തിന്റെ സർവ്വസമ്പൂർണതയും വസിക്കുന്നു. 99.9% എന്നല്ല, 100%. 10 നാം കാണുന്നു, എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും തലയായ അവനിൽ നിങ്ങൾ പരിപൂർണരായിരിക്കുന്നു. താങ്കൾ അവനിൽ പരിപൂർണനായിരിക്കുന്നു എന്ന്, താങ്കൾ അവനിൽ ജീവിത യാത്ര ചെയ്യുവാൻ തയ്യാറായിരിക്കുന്നു. ജീവിതയാത്രയിൽ ആവശ്യമുള്ളതെല്ലാം താങ്കൾക്ക് ക്രിസ്തുവിൽ കണ്ടെത്തുവാൻ കഴിയും. അതുകൊണ്ടാണ് ക്രിസ്തു സകലത്തിനും മതിയായവൻ അഥവാ ഉത്തരമാണ് എന്ന് നാം പറയുന്നത്. താങ്കളുടെ പ്രശ്നമെന്താണ്? താങ്കൾക്ക് ഇന്ന് എന്താണ് ആവശ്യമായിരിക്കുന്നത്? മാനുഷിക തത്വങ്ങളാൽ താങ്കൾ നടത്തപ്പെടുകയാണോ? ക്രിസ്തുവിങ്കിലേക്ക് തിരിഞ്ഞു ചെല്ലുക. വശീകരണ വാക്കുകളാൽ താങ്കൾ വഞ്ചിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണോ? മനുഷ്യന്റെ സമ്പ്രദായവും രീതികളും അനുസരിച്ചാണോ താങ്കൾ മുമ്പോട്ടു പോകുന്നത്? അങ്ങനെയെങ്കിൽ ക്രിസ്തുവിങ്കിലേക്ക് കടന്നു ചെല്ലുക. അവനിൽ താങ്കൾക്ക് ജീവിതയാത്രയ്ക്ക് ഒരുക്കമുള്ളവരായി തീരുവാൻ കഴിയും. 11 വാക്യത്തിൽ നാം കാണുന്നത്, അവനിൽ നിങ്ങൾക്ക് ക്രിസ്തുവിന്റെ പരിച്ഛേദനയാൽ ജഡശരീരം ഉരിഞ്ഞുകളഞ്ഞതിനാൽ തന്നെ കൈകൊണ്ടല്ലാത്ത പരിച്ഛേദനയും ലഭിച്ചു. ബാഹ്യമായ കാര്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞ് നിൽക്കുവാനാണ് പൌലോസ് അവരോട് പറയുന്നത്. യഥാർത്ഥ പരിച്ഛേദന പുതുജനനമാണ്. ഗലാത്തി ലേഖനത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട് ഈ കാര്യം. പരിച്ഛേദനയല്ല അഗ്രചർമ്മവുമല്ല പുതിയ സൃഷ്ടിയത്രേ കാര്യമെന്ന്. ഞാനും നിങ്ങളും ക്രിസ്തുവിങ്കൽ കടന്നു എന്ന് അവനെ നമ്മുടെ രക്ഷകനായി വിശ്വസിക്കുമ്പോൾ നാം ഒരു പുതിയ സൃഷ്ടിയായിത്തീരുന്നു. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു. നാം അവനിൽ ആശ്വാസം കണ്ടെത്തുകയും അവനോട് ഏകീഭാവമുള്ളവരായി തീരുകയും ചെയ്യും. 12 വാക്യത്തിൽ നാം കാണുന്നത്, സ്നാനത്താൽ നിങ്ങൾ അവനോടുകൂടെ അടക്കപ്പെടുകയും അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച ദൈവത്തിന്റെ വ്യാപാര ശക്തിയിലുള്ള വിശ്വാസത്താൽ അവനോടുകൂടെ നിങ്ങളും ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. ക്രിസ്തുവിന്റെ മരണവും ഉയർത്തെഴുന്നേൽപ്പും ഒരു ചരിത്ര വസ്തുതയാണ്. ക്രിസ്തു മരിച്ചപ്പോൾ ഞാനും നിങ്ങളും അവനോടുകൂടെ മരിച്ചു. അവൻ നമ്മുടെ സ്ഥാനമേറ്റെടുത്തു. അവൻ ഉയർത്തെഴുന്നേറ്റപ്പോൾ നാമും അവനോടുകൂടി ഉയർത്തെഴുന്നേറ്റു. ഇപ്പോൾ നാം ജീവനുള്ള ക്രിസ്തുവിനോട് ചേർന്നിരിക്കുന്നു. ജീവനുള്ള ഒരു രക്ഷകനോടാണ് നാം ചേർന്നിരിക്കുന്നത് എന്ന വസ്തുത നാം അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ്. ബാഹ്യമായ യാതൊരു ആചാരത്തിനും നമ്മെ ക്രിസ്തുവിങ്കിലേക്ക് നടത്തുവാൻ കഴിയുകയില്ല എന്ന കാര്യം നാം ഓർത്തിരിക്കേണ്ടതാണ്. നാം വീണ്ടും ജനനം പ്രാപിച്ചവരോ അല്ലയോ നാം ക്രിസ്തുവിനെ വാസ്തവമായി രക്ഷകനായി അറിയുന്നുവോ ഇല്ലയോ എന്നതത്ര ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി. നാം അവനെ അറിയുന്നുവെങ്കിൽ അവനോട് ഏകീഭവിച്ചിരിക്കുന്നു. ക്രിസ്തുവിനോട് ഏകീഭവിക്കുക എന്നാൽ ക്രിസ്തുവിന്റെ പരിച്ഛേദനയാൽ നമ്മുടെ പാപമയമായ ജഡശരീരം ഉരിഞ്ഞുകളയുക എന്നാണ് അർത്ഥം. ആത്മീക പരിച്ഛേദന. നാം നമ്മുടെ വിശ്വാസം ക്രിസ്തുയേശുവിൽ അർപ്പിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മെ ക്രിസ്തുവിന്റെ ശരീരത്തിലേക്ക് ഏകീഭവിപ്പിക്കുന്നു. ഈ സ്നാനത്താലാകുന്നു നാം ക്രിസ്തുവിനോട് ഏകീഭവിക്കുന്നത്. നാം അവനോടുകൂടെ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തിരിക്കുന്നു. അതായത് ജീവനുള്ള ക്രിസ്തുവിനോട് ചേർന്നിരിക്കുന്നു എന്നർത്ഥം. അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച ദൈവത്തിന്റെ വ്യാപാര ശക്തിയിലുള്ള വിശ്വാസത്താൽ ഉയർത്തെഴുന്നേൽപ്പിപ്പാൻ കഴിവുള്ള ദൈവശക്തിയിലാണ് രക്ഷ സാധ്യമാകുന്നത്. അത് വെറും തത്വജ്ഞാനമല്ല, എന്തെങ്കിലും മാജിക്കോ മന്ത്രമോ അല്ല, ഏതെങ്കിലും പ്രത്യേക ആചാരക്രമമല്ല, ഏതെങ്കിലും പ്രത്യേക പഠനക്രമമല്ല. താങ്കളെ ദൈവത്തിനുവേണ്ടി ജീവിക്കുവാൻ സജ്ജമാക്കുന്നത് ഇതൊന്നുമല്ല. 13 വാക്യം, അതിക്രമങ്ങളിലും നിങ്ങളുടെ ജഡത്തിന്റെ അഗ്രചർമ്മത്തിലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവനോടുകൂടെ ജീവിപ്പിച്ചു. പഴയ സ്വഭാവം നന്നാക്കുന്നതല്ല രക്ഷ എന്ന് പറയുന്നത്, ഒരു പുതിയ സ്വഭാവം സ്വീകരിക്കുകയാണ്. പൌലോസിന് തന്റെ കാലത്ത് വളരെ സാധാരണമായിരുന്ന രണ്ട് യവന തത്വജ്ഞാനത്തെയാണ് കൈകാര്യം ചെയ്യേണ്ടതായിരുന്നത്. ഒന്ന് സ്തോയിക്കർ, മറ്റേത് എപ്പിക്കൂരിയർ. മനുഷ്യർ മാന്യമായി ജീവിക്കുകയാണ് ആവശ്യം, അല്ലാതെ മരണത്തെക്കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമില്ല എന്നാണ് സ്തോയിക്കർ പഠിപ്പിച്ചിരുന്നത്. മാറിവരുന്ന സാഹചര്യങ്ങളാൽ ബാധിതനാകാതെ മനുഷ്യന്റെ താൽപര്യങ്ങളെ നിയന്ത്രിച്ചുകൊണ്ടുപോകുക എന്നതാണ് അവർ പഠിപ്പിച്ചിരുന്ന ആശയം. സൌഭാഗ്യം കൊണ്ട് നിഗളിക്കുന്നതിനോ പ്രതികൂലങ്ങൾ കൊണ്ട് തളരുവാനോ ഇടയാകരുത്. സാഹചര്യങ്ങളെക്കാൾ മനുഷ്യൻ വലിയവനാണെന്നും ഭൂലോകത്തേക്കാൾ വലിയത് ആത്മാവാണെന്നും അവർ വിശ്വസിച്ചിരുന്നു. അത് ഒരു മഹത്തായ തത്വചിന്തയായിരുന്നു. എന്നാൽ എങ്ങനെ അപ്രകാരം ജീവിക്കുവാൻ കഴിയുമെന്നതായിരുന്നു ജനങ്ങളെ അലട്ടുന്നതായ പ്രശ്നം. മനുഷ്യന്റെ സ്വയശക്തിയിൽ ഈ തത്വചിന്തയ്ക്കനുസരിച്ച് ജീവിക്കുവാൻ അവന് കഴിയുമായിരുന്നില്ല. എപ്പിക്കൂരിയർ പഠിപ്പിച്ചിരുന്നത് സകലവും അനിശ്ചിതത്വമാകുന്നു എന്നത്രേ. നാം എവിടെ നിന്ന് വന്നു എന്നും എവിടേക്ക് പോകുന്നു എന്നും നാം അറിയുന്നില്ല. ഒരു ചുരുങ്ങിയ ജീവിതകാലത്തിന് ശേഷം നാം രംഗത്തുനിന്നും അപ്രത്യക്ഷമാകുന്നു എന്നേ നമുക്കറിവുള്ളൂ. അതിനാൽ ഭാവിയെക്കുറിച്ചുള്ള അനിശ്ചിതത്വം കാരണം വർത്തമാനകാലത്ത് അനുഭവിക്കാവുന്ന സന്തോഷം നിഷേധിക്കുന്നത് വിഡ്ഢിത്തമാണെന്ന് അവർ പഠിപ്പിച്ചിരുന്നു. തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക, നാളെ ചാകുമല്ലോ എന്നതായിരുന്നു അവരുടെ ജീവിത പ്രമാണം. ഈ രണ്ട് കൂട്ടരും ജഡത്തെ കൈകാര്യം ചെയ്യുവാൻ ശ്രമിച്ചിരുന്നു എന്നതാണ് ശ്രദ്ധേയമായ കാര്യം. ജഡമെന്ന് പറഞ്ഞാൽ നമ്മുടെ പഴയ സ്വഭാവം, നമ്മുടെ പഴയ രീതികൾ, പഴയ താൽപര്യങ്ങൾ, പഴയ പരീക്ഷകളും പരിശോധനകളും എല്ലാം. ഇതിൽ കൂടിയാണ് നമ്മുടെ പഴയ സ്വഭാവം പ്രവർത്തിക്കുന്നത്. അതിനെ എപ്രകാരമാണ് നമുക്ക് നിയന്ത്രണ വിധേയമാക്കുവാൻ കഴിയുന്നത്? ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ നമ്മെ സഹായിക്കുന്നതായ പല വ്യവസ്ഥകളും ചിന്തകളും ഇന്ന് നമ്മുടെ മുമ്പിൽ നിരത്തിവെക്കാറുണ്ട്. എന്നാൽ അവയൊന്നും തന്നെ പൂർണമായും ഫലപ്രദമല്ല. കാരണം നാം ജീവനുള്ള ക്രിസ്തുവിനോട് ചേർന്നിരിക്കുന്നു എന്ന കാര്യം ഓർത്തിരിക്കേണ്ടതാണ്. താങ്കൾ അവനോട് ചേർന്നിരിക്കുന്നു എങ്കിൽ അവൻ ആഗ്രഹിക്കുന്ന വിധത്തിലായിരിക്കും താങ്കൾ ജീവിക്കുന്നത്. താങ്കൾ അവനോട് എത്രമാത്രം പറ്റിച്ചേർന്നിരിക്കുന്നു? താങ്കൾ അവനോടുകൂടെയാണോ നടക്കുന്നത്? ഈ ജീവിതത്തിന്റെ സകല അടിയന്തര ആവശ്യങ്ങളിലും താങ്കൾ അവങ്കലേക്കാണോ കടന്നു ചെല്ലാറുള്ളത്? അവനാണോ താങ്കളുടെ ജീവിതത്തിന്റെ കേന്ദ്ര ബിന്ദു ആയിരിക്കുന്നത് എന്ന് ഞാൻ ചോദിക്കട്ടെ. അതാണ് ഇവിടെ നമ്മോട് ചോദിക്കുന്നത്. പൗലോസ് അപ്പോസ്തലൻ തുടർന്ന് നിയമവാദം എന്ന തെറ്റിനെ ചൂണ്ടിക്കാണിക്കുന്നു. ഇതിനും ഉത്തരം ദൈവവചനത്തിൽ മാത്രമേ കാണുവാൻ കഴിയുകയുള്ളൂ. അങ്ങനെ യേശുക്രിസ്തുവുമായുള്ള വ്യക്തിപരമായ ബന്ധം സ്ഥാപിക്കുമ്പോൾ ഈ പ്രശ്നത്തിനും പരിഹാരം കണ്ടെത്തുവാൻ കഴിയും. 14 വാക്യം: അതിക്രമങ്ങളൊക്കെയും നമ്മോട് ക്ഷമിച്ച ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കൈയെഴുത്തു മായിച്ച് ക്രൂശിൽ തറച്ച് നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു. നിയമത്തിന്റെ സകല നിബന്ധനകളോടും കൂടി നമുക്കെതിരായി നിലവിലിരുന്ന ആ പ്രമാണപത്രം അവർ റദ്ദാക്കി. നമ്മുടെ പഴയ ജഡശരീരം ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടതാണ്. ക്രിസ്തു എനിക്ക് വേണ്ടിയും താങ്കൾക്ക് വേണ്ടിയും ക്രൂശിൽ മരിച്ചപ്പോൾ അവൻ നമ്മുടെ പാപത്തിന്റെ ശിക്ഷ വഹിക്കുകയാണ് ചെയ്തത്. യേശുവിനെ ക്രൂശിച്ചപ്പോൾ അവർ ഈ മേലെഴുത്തും എഴുതിയിരുന്നു: നസറേനായ യേശു, യഹൂദന്മാരുടെ രാജാവ്. യേശു ഒരു വിപ്ലവത്തിന് നേതൃത്വം കൊടുത്തു എന്ന കുറ്റം ആരോപിച്ചുകൊണ്ട് അവർ അവനെ പരസ്യമായി കൊല്ലുകയാണ് ചെയ്തത്. ആരോപണം ശരിയല്ലായിരുന്നുവെങ്കിലും അതാണ് അവർ അവന്റെ മേൽ ആരോപിച്ചത്. അവിടെ നിന്നിരുന്ന ജനം ആ മേലെഴുത്ത് വായിച്ചപ്പോൾ യേശു കൈസറിനോട് കൂറില്ലാതെ തന്നെത്താൻ രാജാവാകുവാൻ ശ്രമിച്ചവനാണെന്നാണ് മനസ്സിലാക്കിയത്. അവരെ സംബന്ധിച്ചിടത്തോളം യേശു ക്രൂശിൽ മരിച്ചതിന്റെ കാരണം അതായിരുന്നു. എന്നാൽ ദൈവം ക്രൂശിൽ നോക്കിയപ്പോൾ ലോകത്തിന്റെ പാപം ചുമന്നൊഴിക്കുന്നവനായി ദൈവത്തിന്റെ കുഞ്ഞാട് യാഗമായിത്തീരുന്ന ബലിപീഠമായിട്ടാണ് അതിനെ അവൻ കണ്ടത്. മനുഷ്യൻ എഴുതിയ മേലെഴുത്തിനേക്കാൾ വലിയ അക്ഷരത്തിൽ ഒരു കൈയെഴുത്ത് ദൈവം അവിടെ കണ്ടു. അത് ഇതായിരുന്നു: അതിക്രമങ്ങളൊക്കെയും നമ്മോട് ക്ഷമിച്ച് ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കൈയെഴുത്ത് മായിച്ച് ക്രൂശിൽ തറച്ച് നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു. എന്താണ് ദൈവം ആ ക്രൂശിൽ എഴുതിയത്? അവൻ ചട്ടങ്ങൾ, അതായത് 10 കൽപ്പനകൾ എഴുതി. എനിക്ക് പാലിക്കുവാൻ കഴിയാത്ത ഒരു നിയമം, അത് ലംഘിച്ചതുകൊണ്ട് ഞാൻ കുറ്റക്കാരനായ ചട്ടങ്ങൾ അവൻ എഴുതി. എന്നാൽ ക്രിസ്തു ക്രൂശിൽ മരിച്ചപ്പോൾ അവൻ ഈ ചട്ടങ്ങൾ ലംഘിച്ചതുകൊണ്ടല്ല മരിക്കുവാനിടയായത്. അവൻ പാപമില്ലാത്തവനായിരുന്നു. പിന്നെയോ, ഞാനും താങ്കളും പാപികളാകൊണ്ട് ആ ചട്ടങ്ങൾ ലംഘിച്ചതുകൊണ്ടുമാണ് അവൻ ക്രൂശിൽ മരിച്ചത്. എല്ലാവരും പാപം ചെയ്തതുപോലെ ദൈവതേജസ് ഇല്ലാത്തവരായി തീർന്നു എന്ന് നാം റോമാലേഖനത്തിൽ വായിക്കുന്നു. അതിക്രമങ്ങൾ ക്ഷമിച്ചതിനാൽ വിടുതൽ കിട്ടി എന്ന് എഫേസ്യ ലേഖനം 4 അധ്യായത്തിന്റെ 32 വാക്യത്തിൽ വായിക്കുന്നു. ചട്ടങ്ങൾ എന്നത് ന്യായപ്രമാണത്തിലെ കൽപ്പനകളാണ്. എന്നാൽ ന്യായപ്രമാണം പുറജാതികൾക്ക് കൊടുത്തിരുന്നില്ല. അതുകൊണ്ട് ന്യായപ്രമാണം അതിന്റെ വിശാലാർത്ഥത്തിൽ എടുക്കണമെന്നൊരു വ്യാഖ്യാതാവ് പറഞ്ഞിരിക്കുന്നു. അങ്ങനെയെങ്കിൽ യഹൂദനുണ്ടായിരുന്ന ന്യായപ്രമാണ കൽപ്പനകളും പുറജാതികൾക്ക് ബാധകമായിരുന്ന സദാചാര പ്രമാണങ്ങളും ഉൾക്കൊള്ളിച്ചാണ് ചട്ടങ്ങൾ എന്ന് പൌലോസ് പറയുന്നത്. ന്യായപ്രമാണത്തെക്കുറിച്ച് ഒരു കാര്യം കൂടി പൌലോസ് പറയുന്നു: അത് നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്നു. എങ്ങനെയാണത് വിരോധവും പ്രതികൂലവുമായത്? ഗലാത്യലേഖനം 3 അധ്യായത്തിന്റെ 11, 12, 14 വാക്യങ്ങൾ: ദൈവത്തിന്റെ ആജ്ഞകൾ നിറവേറ്റുവാനുള്ള മനുഷ്യന്റെ നിസ്സഹായാവസ്ഥ വെളിപ്പെടുത്തുകയും പാപത്തിന്റെ പാപകരമായ സ്വഭാവം കാണിച്ചു തരികയും ചെയ്യുന്നതിനാലാണ് ന്യായപ്രമാണം നമുക്ക് വിരോധമായിരിക്കുന്നത്. അതിന്റെ അവകാശങ്ങളെ നിറവേറ്റുവാൻ നാം അശക്തരായിരിക്കുന്നതിനാലാണ് അത് നമുക്ക് പ്രതികൂലമായിരിക്കുന്നത്. ഒരു ഭക്തൻ ഈ ഭാഗത്തെക്കുറിച്ച് ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട്: ന്യായപ്രമാണം നിർദ്ദയനായ ഒരു യജമാനെപ്പോലെ നമ്മോട് ആജ്ഞാപിക്കുന്നു. അനുസരിക്കുവാൻ നമുക്ക് പ്രേരണ നൽകുകയോ നമ്മുടെ കൈകളെ ബലപ്പെടുത്തുകയോ ചെയ്യുന്നില്ല. ന്യായപ്രമാണം രണ്ട് വിധത്തിൽ നമുക്ക് പ്രതികൂലമായിരിക്കുന്നു: നിറവേറ്റാത്ത കടമകളെക്കുറിച്ച് കുറ്റപ്പെടുത്തുന്നതിലും അതിനാലുള്ള ശിക്ഷ വെളിപ്പെടുത്തുന്നതിലും. ഇങ്ങനെ മാനദണ്ഡമായും കുറ്റം ചുമത്തുന്നവനായും പ്രതികാരകനായും അത് നമുക്കെതിരെ നിൽക്കുന്നു. ക്രിസ്തുവിന്റെ ക്രൂശ് മരണമാണ് ന്യായപ്രമാണത്തിന്റെ അടിമത്തത്തിൽ നിന്ന് നമുക്ക് വിടുതൽ തന്നത്. കൈയെഴുത്തെന്ന് പറയുന്നത് കടച്ചീട്ടാണ്. ക്രിസ്തുവിനെ സ്വീകരിക്കാത്തവർക്കെതിരെ നിൽക്കുന്ന കടപ്പത്രം. കൊടുത്തു തീർക്കാത്തതും കടമായി ശേഷിക്കുന്നതെന്ന് മനസാക്ഷി സമ്മതിക്കുന്നതുമായ കടമാണത്. അതിനെക്കുറിച്ചാണ് ഇവിടെ കൈയെഴുത്ത് എന്ന് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, താങ്കളെ ദൈവം രക്ഷിക്കുകയും മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിക്കുകയും ജീവനുള്ള ക്രിസ്തുവുമായി ചേർക്കുകയും ചെയ്തിരിക്കുന്നു എങ്കിൽ പിന്നെയും താങ്കൾ എന്തുകൊണ്ട് വീണ്ടും ഒരിക്കൽ താങ്കൾക്ക് പാലിക്കുവാൻ കഴിയാതിരുന്ന നിയമങ്ങളിലേക്ക് മടങ്ങിപ്പോകണം? താങ്കൾക്ക് താങ്കളുടേതായ കഴിവിലും ശക്തിയിലും ഈ നിയമങ്ങൾ പാലിക്കുവാൻ കഴിയുകയില്ല എന്ന് മറക്കരുത്. പഴയ സ്വഭാവത്തെ ശിക്ഷണത്തിൽ കൊണ്ടുവരുന്നതിനാണ് ഇത് നൽകിയിരിക്കുന്നത്. നിയന്ത്രണത്തിൽ കൊണ്ടുവരുന്നതിന് ചട്ടങ്ങളും നിയമങ്ങളും നൽകിയിരുന്നു. എന്നാൽ ഇപ്പോൾ വിശ്വാസിക്ക് പുതിയ സ്വഭാവം നൽകിയിരിക്കുന്നു. ഒരു ജീവിത രീതി എന്നതിൽ നിന്നും നിയമങ്ങൾക്ക് മാറ്റം സംഭവിച്ചിരിക്കുന്നു. നാം ക്രിസ്തുവിനോട് ചേർക്കപ്പെട്ടിരിക്കുന്നതിനാൽ നമുക്കൊരു പുതിയ സ്വഭാവം ലഭിച്ചിരിക്കുന്നു. നിയമങ്ങളല്ല നമുക്കാണ് വാസ്തവത്തിൽ കുറ്റം ഉണ്ടായിരിക്കുന്നത്. നാം പുതുസൃഷ്ടിയുടെ ഒരു ഭാഗമായിരിക്കുന്നു. നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന ചട്ടങ്ങളെ ക്രൂശിൽ തറച്ചു, അതിനെ നീക്കിക്കളഞ്ഞിരിക്കുന്നു. ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി, ഇതാ അത് പുതുതായി തീർന്നിരിക്കുന്നു എന്ന് കൊരിന്ത്യലേഖനത്തിൽ നാം വായിക്കുന്നു. ഈ പുതുതാക്കപ്പെട്ട അവസ്ഥയിലും നിയമങ്ങളും ചട്ടങ്ങളും പ്രമാണിച്ചും ആചാരങ്ങളിൽ കൂടി പോയും അനുഗ്രഹം പ്രാപിക്കുവാൻ തത്രപ്പെടുന്നവരാണ് അധികവും. ഹൃദയമിടാതുള്ള പ്രവർത്തനങ്ങൾ, ആരാധനകൾ. ക്രിസ്തുവിന്റെ മരണത്തിലും പുനരുദ്ധാനത്തിലും നാം ചേർന്നതിനാൽ നമുക്ക് നമ്മുടെ പുതിയ ജീവൻ ക്രിസ്തുവിൽ ആസ്വദിക്കാവുന്നതാണ്. നമ്മുടെ ദുഷിച്ച ആഗ്രഹങ്ങളും പാപത്തിനടിമപ്പെട്ടിരുന്ന അവസ്ഥയും പാപത്തോടുള്ള സ്നേഹവും ക്രിസ്തുവിനോടുകൂടെ മരിച്ചിരിക്കുന്നു. നിയമത്തെ ക്രൂശിൽ തറച്ചു. അതിനനുസരിച്ചല്ല, ഹൃദയംഗമായ സമർപ്പണമാണ് നമുക്കിന്ന് ആവശ്യം. ഇപ്പോൾ ക്രിസ്തുവിന്റെ പുനരുദ്ധാന ജീവനിൽ ചേരുന്നതോടെ നമുക്ക് ദൈവത്തോടൊരിക്കലും തകർക്കാൻ സാധിക്കാത്ത കൂട്ടായ്മയും പാപത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യവും ലഭ്യമായി. പാപത്തിന്റെ സകല കടവും പൂർണമായി കൊടുത്തു തീർത്തു എന്ന് മാത്രമല്ല, നമ്മുടെ പാപങ്ങൾ മായ്ച്ചു കളയുകയും ദൈവം അവ മറക്കുകയും ചെയ്തു. അങ്ങനെ നമുക്ക് ശുദ്ധിയുള്ളവരും പുതുക്കപ്പെട്ടവരും ആയിരിക്കാം. ഇതാണ് ഇവിടെ പറയുന്നത്. 15 വാക്യത്തിൽ നാം വായിക്കുന്നത്, വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി അവരെ പരസ്യമായി കാഴ്ചയാക്കി. വിശ്വാസിക്കുവേണ്ടി ക്രിസ്തു സമ്പാദിച്ച ആത്മീയ വിജയം വിലമതിക്കുവാൻ കഴിയാത്ത വിധം അത്രയ്ക്ക് വലിയതാണ്. ഇനിയും കാണുന്നു, ആചാരാനുഷ്ഠാനങ്ങൾക്കുത്തരമായ ക്രിസ്തു. 16-17 വാക്യങ്ങൾ, അതുകൊണ്ട് ഭക്ഷണപാനങ്ങൾ സംബന്ധിച്ചോ പെരുന്നാൾ വാവ് ശബത്ത് എന്നീ കാര്യത്തിലോ ആരും നിങ്ങളെ വിധിക്കരുത്. ഇവ വരുവാനിരുന്നവയുടെ നിഴലത്രേ ദേഹമെന്നതോ ക്രിസ്തുവിനുള്ളത്. വെറും ഒരു ആചാരമോ ആരാധനക്രമമോ മാത്രമായിരിക്കുന്ന അധികൃത നിയമങ്ങൾ ഒരു ദൈവപൈതൽ അനുഷ്ഠിക്കേണ്ടതില്ല. അവയ്ക്ക് ഇപ്പോൾ യാതൊരു വിലയും അർത്ഥവുമില്ല. പഴയ നിയമത്തിൽ ജനങ്ങൾക്ക് ദൈവം ചില ആചാരങ്ങൾ നിയമിച്ചു കൊടുത്തു. പിന്നെ എന്തിനാണ് ഇപ്പോൾ രൂപാന്തരം വന്നിരിക്കുന്നത്? അവ വരുവാനിരുന്നവയുടെ നിഴൽ മാത്രമായിരുന്നു എന്ന് പൌലോസ് അപ്പോസ്തലൻ വിശദമാക്കുന്നു. നിഴൽ എന്നതിന് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന മൂലഭാഷയിലെ വാക്കിൽ നിന്നാണ് ഫോട്ടോഗ്രാഫ് എന്ന വാക്കുണ്ടായിരിക്കുന്നത്. പഴയ നിയമകാലത്ത് ന്യായപ്രമാണ ആചാരങ്ങളെല്ലാം പടം പോലെ മാത്രമായിരുന്നു. അവയൊക്കെയും ക്രിസ്തുവിന്റെ ചിത്രങ്ങൾ മാത്രമായിരുന്നു. ഇപ്പോൾ ക്രിസ്തു വന്നുകഴിഞ്ഞതിനാൽ നമുക്ക് വാസ്തവമായത് ഉണ്ട്. അതിനാൽ നാം തിരിഞ്ഞുപോയി ചിത്രത്തിലേക്ക് നോക്കേണ്ട ആവശ്യം എന്താണ്? എന്റെ ഒരു സുഹൃത്തിന്റെ വിവാഹം കഴിഞ്ഞതിന്റെ പിറ്റേ ആഴ്ച തന്നെ അയാൾ ഭാര്യയെ നാട്ടിലാക്കിയിട്ട് വിദേശത്ത് ജോലിക്കായി പോകേണ്ടതായി വന്നു. ഈ പെൺകുട്ടി സദാസമയവും ഭർത്താവിന്റെ ഫോട്ടോയും കൊണ്ടാണ് നടന്നിരുന്നത്. അല്പസമയം കിട്ടിയാൽ ഉടനെ അവൾ അവരുടെ വിവാഹത്തിന്റെ ആൽബം മറിച്ചു നോക്കും. എല്ലാ മാസവും അവൾക്ക് തന്റെ ഭർത്താവിന്റെ പുതിയ പുതിയ ഫോട്ടോകൾ വേണം. എന്നാൽ ഒരു വർഷം കഴിഞ്ഞ് അവർക്ക് ഒരുമിച്ച് ജീവിക്കുവാൻ അവസരമുണ്ടായി. നിങ്ങൾ ചിന്തിക്കുന്നുവോ, ഈ പെൺകുട്ടി ഇപ്പോഴും ഭർത്താവിന്റെ ഫോട്ടോ കൊണ്ടും വിവാഹത്തിന്റെ ആൽബം കൊണ്ടും പഴയ കത്തുകൾ കൊണ്ടും തൃപ്തി അടയുകയാണെന്ന്? അങ്ങനെയാകുന്നുവെങ്കിൽ അവളെപ്പോലെ വിഡ്ഢി വേറെ ആരാണ്? നോക്കണേ, അനേകരും കർത്താവുമായുള്ള തങ്ങളുടെ ബന്ധത്തിൽ ഇന്നും പഴയ ഫോട്ടോ കൊണ്ട് സംതൃപ്തി അടയുകയാണ്. എന്തൊക്കെയാണ് ഈ പഴയ ഫോട്ടോകൾ എന്ന് പൌലോസ് വിശദീകരിക്കുന്നുണ്ട്. പെരുന്നാൾ, വാവ്, ശബത്ത് ആണ്ടുതോറും ആചരിക്കുന്ന ഉത്സവ ദിനങ്ങളാണ് പെരുന്നാളുകൾ. വാവ് മാസം തോറുമുള്ള പ്രധാന ദിവസം. മാസപ്പിറവി സംബന്ധിച്ച് വളരെ നിഷ്കർഷമായ നിരീക്ഷണം നടത്തുന്ന രീതി യഹൂദന്മാർക്കുണ്ടായിരുന്നു. നമ്മുടെ ഇടയിലും ഇത് കുറവല്ല. വാവിനെക്കുറിച്ച് പുതിയ നിയമത്തിൽ പറയുന്ന ഏക വാക്യമാണിത്. ശബത്ത് ആഴ്ച തോറും ആചരിച്ചിരുന്നു. കൊലോസിയിലെ വിശ്വാസികളോട് പൌലോസ് പറയുന്നത് മറ്റുള്ളവർ അവരുടെ ഭോജനങ്ങളെയോ മതപരമായ ആചാരങ്ങളെയോ വിമർശിക്കുവാൻ ഇടവരുത്തരുത് എന്നാണ്. നോക്കണേ, പുറമേയുള്ള ആചാരങ്ങൾക്ക് പകരം അവർ തങ്ങളുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് ക്രിസ്തുവിലുള്ള വിശ്വാസത്തിൽ മാത്രമാണ്. നമ്മുടെ ആരാധന, പാരമ്പര്യങ്ങൾ, ആചാരങ്ങൾ ഇവയൊക്കെ നമ്മെ ദൈവത്തോട് അടുപ്പിക്കുവാൻ സഹായിക്കുന്നവയാകാം. എന്നാൽ നമ്മുടേതിൽ നിന്നും വ്യത്യസ്തമായി ആചരിക്കുന്നു എന്ന കാരണത്താൽ മറ്റുള്ള ദൈവമക്കളെ വിമർശിക്കുവാൻ നമുക്ക് അവകാശമില്ല കേട്ടോ. അടിസ്ഥാന സത്യങ്ങളിൽ ഉറച്ചു നിന്നുള്ള ആചാരങ്ങളാണ് ഞാൻ ഉദ്ദേശിച്ചത്. എങ്ങനെ നാം ആരാധിക്കുന്നു എന്നതിനേക്കാൾ പ്രധാനപ്പെട്ടത് നാം എല്ലാം ക്രിസ്തുവിനെ ആരാധിക്കുന്നു എന്നതാകണം. ഇന്നത്തെ പ്രശ്നം ആചാരങ്ങൾ കൊണ്ടും ക്രമങ്ങൾ കൊണ്ടും തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്നതത്രേ. ക്രിസ്തുവിനെ പുറന്തള്ളിയുള്ള ആചാരങ്ങൾ. എത്ര പെരുന്നാളുകളിലാണ് ദൈവനാമം മഹത്വപ്പെടുന്നത്? സാത്താന്റെ കീളീരംഗമാണ് മിക്ക ഉത്സവസ്ഥലങ്ങളും, ഇല്ലേ? ക്രിസ്തുവിനെ ഉയർത്താത്ത, ക്രിസ്തുവിനെ മാത്രമുയർത്താത്ത എല്ലാ ആചാരങ്ങളും ഉത്സവങ്ങളും പിശാചിനെ ഉയർത്തുന്നതാണ് എന്ന് ഞാൻ പറയാതെ നിങ്ങൾ മനസ്സിലാക്കണം. ഇനിയും യോഗാത്മകതയ്ക്കെതിരായി നൽകുന്ന മുന്നറിയിപ്പാണ്. 18-19 വാക്യങ്ങളെ നാം വായിക്കുന്നു. താഴ്മയിലും ദൂതന്മാരെ ആരാധിക്കുന്നതിലും രസിച്ച് സ്വന്തം ദർശനങ്ങളിൽ പ്രവേശിക്കുകയും തന്റെ ജഡമനസ്സിനാൽ വെറുതെ ചീർക്കുകയും തലയെ മുറുകെ പിടിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ ആരും നിങ്ങളെ വിരുദ്ധ തെറ്റിക്കരുത്. തലയായവനിൽ നിന്നല്ലോ ശരീരം മുഴുവൻ സന്ധികളാലും ഞരമ്പുകളാലും ചൈതന്യം ലഭിച്ചും ഏകീഭവിച്ചും ദൈവികമായി വളർച്ച പ്രാപിക്കുന്നു. തങ്ങൾ ജ്ഞാനികളാണെന്ന് നടിച്ചിരുന്ന ജ്ഞാനവാദക്കാരെ പൌലോസ് ഇവിടെ കുറ്റപ്പെടുത്തുന്നു. ഇക്കാലത്ത് നമ്മുടെ സഭകളിലും തങ്ങൾ ആത്മീയമായി മുമ്പന്തിയിൽ നിൽക്കുന്നവരെന്ന് സ്വയം അഭിമാനിക്കുന്ന അനേകം ആളുകളുണ്ടല്ലേ. ഞാൻ കണ്ടിട്ടുള്ളത് വാസ്തവത്തിൽ അവർക്ക് വേദപുസ്തകത്തെക്കുറിച്ച് പരിമിതമായ അറിവേ ഉള്ളൂ എന്നാണ്. സ്വന്തം ദർശനങ്ങളിൽ പ്രവേശിക്കുകയും ഇല്ലാത്ത നടിക്കുന്നതായ സ്വഭാവമാണ് ഇവിടെ വിവരിച്ചിരിക്കുന്നത്. ഒടുവിലായി സന്യാസം എന്ന തെറ്റിന് എതിരെയുള്ള മുന്നറിയിപ്പാണ്. 20-23 വരെയുള്ള വാക്യങ്ങൾ. നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ലോകത്തിന്റെ ആദ്യപാഠങ്ങൾ സംബന്ധിച്ച് മരിച്ചുവെങ്കിൽ ലോകത്തിൽ ജീവിക്കുന്നവരെ പോലെ മനുഷ്യ കൽപ്പനകൾക്കും ഉപദേശങ്ങൾക്കും അനുസരണയായി പിടിക്കരുത്, രുചിക്കരുത്, തുടരുത് എന്നുള്ള ചട്ടങ്ങൾക്ക് കീഴ്പ്പെടുന്നതെന്ത്? ഇതെല്ലാം ഉപയോഗത്താൽ നശിച്ചുപോകുന്നതത്രേ. അതൊക്കെയും സ്വേച്ഛാരാധനയിലും താഴ്മയിലും ശരീരത്തിന്റെ ഉപേക്ഷയിലും രസിക്കുന്നവർക്ക് ജ്ഞാനത്തിന്റെ പേര് മാത്രമുള്ളത്, ജഡാഭിലാഷം അടക്കുവാനോ പ്രയോജനമുള്ളതല്ല. നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ മരിച്ചു എങ്കിൽ, അതായത് നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ മരിച്ചിരിക്കയാൽ എന്നാണ് അർത്ഥം. അഥവാ ക്രിസ്തു മരിച്ചപ്പോൾ നിങ്ങളും മരിച്ചതിനാൽ പഴയ ജീവിതത്തിലേക്ക് മടങ്ങിപ്പോകരുത്. നിഷേധാത്മകമായ ജീവിതത്തെക്കുറിച്ചാണ് പൌലോസ് ഇവിടെ പറയുന്നത്. ഞാൻ എന്നെ തന്നെ ത്യജിച്ചിരിക്കുന്നു, ഈ വക കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നില്ല, എന്നെ നോക്കുക, ഞാൻ എത്ര സന്തോഷവാനായിരിക്കുന്നു എന്നാണ് അഹങ്കാരം പറയുന്നത്. ജഡാഭിലാഷം അടക്കുവാനോ പ്രയോജനമുള്ളതല്ലാത്തതുകൊണ്ടാണ് സന്യാസ ജീവിതം പ്രയോജനപ്രദമല്ല എന്ന് പറയുവാൻ കാരണം. ദൈവത്തിൽ നാം സന്തോഷിക്കണമെന്ന് അവൻ നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. ക്രിസ്തുവിനോട് ചേർന്നിരിക്കണമെന്നത്രേ അവൻ താങ്കളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അവനോടുകൂടെ താങ്കൾ നടക്കുമെങ്കിൽ താങ്കൾക്ക് സന്തോഷകരമായ സമയം ലഭ്യമാകും എന്ന കാര്യത്തിൽ സംശയമില്ല. അവനോടുകൂടെ നടക്കുകയാണ് നമുക്ക് ചെയ്യാവുന്നതിലേക്കും ഏറ്റവും അതിമഹത്തായ കാര്യം. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സഹോദര, പ്രിയ സഹോദരി, താങ്കളുടെ ജീവിതത്തിൽ ദൈവത്തോടുകൂടെ നടക്കുവാനുള്ള ആ താൽപര്യവും ആ ഉന്മേഷവും ഉത്തേജനവും താങ്കൾക്കുണ്ടോ? പ്രാർത്ഥിക്കാം. കർത്താവേ, നിന്റെ വചനത്തിൽ നിന്നും അകന്നുപോകുവാൻ ഞങ്ങൾക്കൊരിക്കലും ഇടയാകാതിരിക്കേണ്ടതിന് അവിടുത്തെ വചനത്തിൽ അടിയുറച്ച് വിശ്വസിപ്പാനും അത് പഠിച്ച് മുന്നേറുവാനും അവിടെ ഞങ്ങളെ സഹായിക്കണം. ഇന്നത്തെ വചനം അതിനായി ഞങ്ങളെ സഹായിച്ചതിനായി സ്തോത്രം. നിന്റെ കൃപയിൽ ഞങ്ങളെ തുടർന്നും വഴി നടത്തുന്നു. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.
കൊലോസിയർക്ക് എഴുതിയ ലേഖനത്തിന്റെ വിഷയവിഭജനം ആവശ്യമുള്ളവർ ഇന്ന് തന്നെ എഴുതിയാലും ഇന്നത്തെ പഠനം താങ്കൾക്ക് എങ്ങനെയാണ് പ്രയോജനപ്പെട്ടത് എന്നറിവാൻ ഞങ്ങൾ വളരെ ആഗ്രഹിക്കുന്നു. ഇന്ന് തന്നെ ഒരു കത്തെഴുതുക. എഴുതുമ്പോൾ താങ്കളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങളും എഴുതുക. ശ്രോതാക്കളുടെ കത്തുകളാണ് ഞങ്ങൾക്ക് ശുശ്രൂഷയിൽ ഉത്സാഹം തരുന്നത്. ഞങ്ങളുടെ വിലാസം: ജീവസന്ദേശം, പോസ്റ്റ് ബോക്സ് നമ്പർ 3, തിരുവല്ല 5, കേരള. വിലാസം ഒരിക്കൽ കൂടി: ജീവസന്ദേശം, പോസ്റ്റ് ബോക്സ് നമ്പർ 3, തിരുവല്ല 5, കേരളം. ഇമെയിൽ ഐഡി malayalamttb@radio882.com. ഞങ്ങളുമായി നേരിൽ സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നവർ 9447767378, 9447767378 എന്ന ഫോൺ നമ്പറിൽ ഉടനെ വിളിക്കുക. ഇന്റർനെറ്റിലും ഞങ്ങളുടെ പരിപാടി ലഭ്യമാണ്. വെബ്സൈറ്റ് radio882.com.
എൻ രക്ഷകായ എൻ ദൈവം.